നമുക്കിനിയും ലൂക്കോസിൻ്റെ സുവിശേഷമാണ് പഠിക്കുവാനുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു ദിവസം കൊണ്ട് ഒറ്റയിരുപ്പിൽ വായിച്ച് തീരാമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നാളത്തെ നമ്മുടെ പഠനത്തിന് മുൻപ് അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വളരെ മനോഹരമായി ഇത് വായിക്കുവാൻ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളെപ്പോലെ പ്രയാസമുള്ളതല്ലോ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വൈദ്യനായ പ്രിയ ലൂക്കോസാണ് ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ. കൊലോസ്യ ലേഖനം 4:14 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഹിപ്പോക്രട്ടസിനേക്കാൾ കൂടുതൽ വൈദ്യശാസ്ത്ര പദപ്രയോഗങ്ങൾ ലൂക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട്. 3-ാമത്തെ സുവിശേഷം എഴുതുവാനായി പരിശുദ്ധാത്മാ വിശുദ്ധ ലൂക്കോസിനെ തിരഞ്ഞെടുത്തതിൽ ദൈവവചനത്തിൻ്റെ എഴുത്തുകാർ ആരും തന്നെ യാദൃച്ഛികമായിരുന്നില്ല എന്ന് വെളിവാക്കുന്നു. അത്ഭുതകരമായ രീതിയിലാണ് ലൂക്കോസിനെ അതിനായി തിരഞ്ഞെടുത്തത്. ജ്ഞാനികൾ ഏറെ പേരെ വിളിച്ചിട്ടില്ല, എന്നാൽ ലൂക്കോസ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ലൂക്കോസും പൗലോസും ബുദ്ധി വൈഭവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആത്മീയമായ നിലയിലാണെങ്കിലും ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നവരത്രേ. അവർ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നതിൻ്റെ ഭാഗികമായ ഒരു വിശദീകരണം ഇതിൽ നിന്നും ലഭിക്കുന്നു ഇല്ലേ? അവർ കർത്താവിൽ ഉറ്റ സ്നേഹിതന്മാരായിരുന്നതിൻ്റെ കാരണവും ഇതിൽ നിന്നും വ്യക്തമാണ്. താൻ ജീവിച്ചിരുന്ന കാലത്തെ ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ ഡോക്ടർ ലൂക്കോസും ഉൾപ്പെടുമായിരുന്നു എന്നത് വ്യക്തമാണ്. വിശുദ്ധ പൗലോസ് ഉൾപ്പെടെയുള്ള പുതിയ നിയമ എഴുത്തുകാരിൽ ആരെക്കാളും നല്ല ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസാണ്. ആ പ്രയോഗങ്ങൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ലൂക്കോസ് ഒരു നല്ല ചിത്രകാരനായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസ് ഒരു നല്ല കവി കൂടിയായിരുന്നു. ക്രിസ്തുമസിൻ്റെ മനോഹരങ്ങളായ ഗാനങ്ങൾ അവൻ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കോസ് പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു. ക്രിസ്തുവിൻ്റെ അത്ഭുതകരവും അതുല്യവുമായ ഉപമകൾ മനോഹരമായ രീതിയിൽ ലൂക്കോസ് നമുക്ക് വരച്ചു കാട്ടുന്നു. ഉന്നതമായൊരു സുവിശേഷമില്ലേ? ഡോക്ടർ ലൂക്കോസിനെ ചുറ്റിപ്പറ്റി പരമ്പരാഗതമായ വളരെയേറെ അഭിപ്രായങ്ങളുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ വീക്ഷണത്തിലാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയതെന്ന് പറയാറുണ്ട്. അത് തൻ്റെ സുവിശേഷം എഴുതുന്നതിനുള്ള വിവരങ്ങൾ ലൂക്കോസിന് ലഭിച്ചത് മറിയത്തിൽ നിന്നുമാകുന്നു എന്ന പാരമ്പര്യം ഉറപ്പാക്കുന്നു. ലൂക്കോസ് മറിയവുമായി ചർച്ച നടത്തിയിരിക്കും എന്നത് തീർച്ചയാണ്. അതുമാത്രമല്ല, ലൂക്കോസ് ഒരു യഹൂദനല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിനും ശരിയായ കാരണങ്ങളുണ്ട്. ഒട്ടുമുക്കാലും വേദപണ്ഡിതന്മാർ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തോലൻ പരിച്ഛേദനക്കാരും അല്ലാത്തവരും, അതായത് യഹൂദന്മാരും യഹൂദേതരരും തമ്മിൽ വേർതിരിച്ചു പറഞ്ഞിരിക്കുന്നു. അതിൽ യഹൂദേതരരുടെ കൂട്ടത്തിലാണ് ലൂക്കോസിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. വേദപണ്ഡിതന്മാരായ സർ വില്യം റാംസേയും ജെ എം സ്റ്റിഫ്ലറും ലൂക്കോസ് യഹൂദേതരൻ ആയിരുന്നു എന്ന് സംശയമന്യെ പ്രസ്താവിക്കുന്നു. ഈ കാര്യം യഹൂദന്മാരല്ലാത്ത നമുക്ക് വളരെ താല്പര്യജനകമായിരിക്കുന്നു എന്നതിൽ സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും ലൂക്കോസാണ് എഴുതിയതെന്ന് നമുക്കറിയാം. അവിടെ ലൂക്കോസിനെ പൗലോസിൻ്റെ സഹപ്രവർത്തകനായിട്ടാണ് കാണുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 16:10 ലൂക്കോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പൗലോസിൻ്റെ 2-ഉം 3-ഉം പ്രേക്ഷിത യാത്രകളിൽ ലൂക്കോസ് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ പറഞ്ഞ വാക്യം മുതൽ മുൻപോട്ട് ലൂക്കോസ് ഞങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനു മുൻപ് 3-ാമതൊരാളായി നിന്നുകൊണ്ടാണ് എഴുതിയിരുന്നത്. ഈ കാരണങ്ങളാൽ യൂറോപ്പിലേക്കുള്ള ചരിത്ര പ്രധാനമായ പ്രവേശനത്തിൽ ലൂക്കോസും പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. ഒരുപക്ഷെ ലൂക്കോസ് പൗലോസിൻ്റെ ശുശ്രൂഷയാൽ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നവനും പിന്നീട് 2-ാമത്തെ പ്രേക്ഷിത യാത്രയിൽ പൗലോസിനോടൊപ്പം പോകുകയും അവസാനത്തോളം പൗലോസിനോട് കൂടെ പാർക്കുകയും ചെയ്തിരിക്കാം. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തോലൻ 2 തിമൊത്തിയോസ് 4:11 തിമൊത്തിയോസിന് എഴുതി. തൻ്റെ ജീവിത അവസാനത്തോട് അടുത്തെഴുതിയതായ ലേഖനമാണല്ലോ തിമൊത്തിയോസിനുള്ള 2-ാം ലേഖനം. ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പൗലോസ് ലൂക്കോസിനെ പ്രിയ ലൂക്കോസ് എന്ന് സംബോധന ചെയ്യുന്നതെന്ന്. യേശു രണ്ടാം മനുഷ്യനാണ്, എന്നാൽ അവൻ ഒടുവിലത്തെ ആദാമാകുന്നു. 1 കൊരിന്ത്യർ 15:45-47 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ദൈവം മനുഷ്യരെ യേശുവിനെ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. അതെ, യോഹന്നാൻ്റെ 1:2 നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് യേശു രണ്ടാം മനുഷ്യനാണ്. എന്നിരുന്നാലും അവൻ അവസാനത്തെ ആദാമാകുന്നു. മനുഷ്യകുലത്തിന് മറ്റൊരു തലവൻ ഉണ്ടാകുകയില്ല. തൻ്റെ സഹോദരന്മാരെ തന്നോട് സദൃശന്മാരാക്കേണ്ടതിന് യേശു തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീർന്നു. ഡോക്ടർ ലൂക്കോസ് ഒരു തികഞ്ഞ ചരിത്രകാരനായിരുന്നില്ല എന്ന് തെളിയിക്കുവാൻ വളരെയേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ലൂക്കോസിനെ ഒരു ചരിത്രകാരനെന്ന നിലയിൽ ഖണ്ഡിക്കുവാൻ തെളിവുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി ഭൂഗർഭ ഗവേഷണത്തിനായി പ്രശസ്ത പണ്ഡിതനായ സർ വില്യം റാംസേ പുറപ്പെട്ടു. അദ്ദേഹം പൗലോസിൻ്റെ പ്രേഷിത യാത്രകളെ വളരെ ശ്രദ്ധാപൂർവം അനുധാവനം ചെയ്യുകയും ഏഷ്യ മൈനറിനെക്കുറിച്ച് വിപുലമായ പഠനം നടത്തുകയും ചെയ്തു. അവസാനം ഡോക്ടർ ലൂക്കോസ് ചരിത്രപരമായ ഒരു പിശക് പോലും വരുത്തിയിട്ടില്ല എന്ന തീരുമാനത്തിലാണ് അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ഈ കണ്ടുപിടുത്തം വില്യം റാംസേയെ ഒരു വിശ്വാസിയാക്കി തീർക്കുന്നതിനിടയാക്കി. അദ്ദേഹം പൗലോസിൻ്റെ പ്രേഷിത യാത്രകളെക്കുറിച്ചും ഏഷ്യ മൈനറിലെ സഭകളെക്കുറിച്ചും ചില ശ്രേഷ്ഠമായ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. രണ്ട് വിധമായ ഉദ്ദേശത്തോടെയാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയത്. ശ്രദ്ധിക്കണം, രണ്ട് വിധമായ ഉദ്ദേശമാണ് ഈ പുസ്തകത്തിനുള്ളത്. ഒന്നാമത്തെ തൻ്റെ ഉദ്ദേശം ഭാഷാപരവും ചരിത്രപരവുമായിരുന്നു. 4 സുവിശേഷങ്ങൾ ഉള്ളതിൽ ലൂക്കോസ് മാത്രമാണ് ചരിത്രപരമായി പൂർണ്ണ വിവരം നൽകുന്നത്. ഈ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിലേക്കാൾ ആ കാലങ്ങളിലെ ആചാരങ്ങളെയും സംഘടനകളെയും വ്യവസ്ഥിതികളെയും ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം ആത്മീയമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണ ദൈവവും മനുഷ്യനുമായി മാത്രമല്ല ലോകത്തിൻ്റെ രക്ഷകനായും ലൂക്കോസ് അവതരിപ്പിച്ചു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു. മറ്റ് സുവിശേഷങ്ങളുമായി ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ അനേകം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു മശിഹായായി ജനിച്ചവനാകുന്നു എന്ന വസ്തുതയാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ദാസനാകുന്നു യേശു എന്നതത്രേ മർക്കോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന വസ്തുതയാണ് ലൂക്കോസ് തറപ്പിച്ച് പറയുന്നത്. ദൈവം ഒരു മനുഷ്യനായി തീർന്നു എന്ന കാര്യമാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശാസ്ത്രീയമായ ഒരു സമീപനമല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്നാൽ ലൂക്കോസ് ആകട്ടെ താൻ നസ്രയനായ യേശുവിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയെന്നും യേശു ദൈവമാണെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ നിഗമനത്തിൽ തന്നെയാണ് ലൂക്കോസും എത്തിച്ചേർന്നതെങ്കിലും ലൂക്കോസിൻ്റെ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. മത്തായി യേശുവിനെ മശിഹായും രാജാവും വീണ്ടെടുപ്പുകാരനുമായി വെളിപ്പെടുത്തുന്നു. മർക്കോസ് ക്രിസ്തുവിനെ ജയശാലിയും ലോക ഭരണാധിപതിയുമായി ചിത്രീകരിക്കുന്നു. യോഹന്നാൻ ക്രിസ്തുവിനെ ദൈവപുത്രനായി വെളിപ്പെടുത്തുന്നു. ലൂക്കോസോ പൂർണ്ണനും ദൈവപുത്രനുമായ യേശുവിനെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായും നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുകയും സഹായവും കരുണയും സ്നേഹവും പകർന്നു തരുവാൻ കഴിവുള്ളവനുമായി ചിത്രീകരിക്കുന്നു. മത്തായി തൻ്റെ ദേശക്കാർക്ക് എഴുതിയതുപോലെ ലൂക്കോസും തൻ്റെ ദേശക്കാർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. ലൂക്കോസ് യവന മനസ്സിനു വേണ്ടിയും ബുദ്ധിമാന്മാരുൾപ്പെട്ട ഒരു സമൂഹത്തിനു വേണ്ടിയുമാണ് എഴുതിയത്. എന്നാൽ നാം ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. BC 4 ഗ്രീക്കുകാർ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് പകിട്ടാർന്നതും തീപ്പൊരി പാറുന്നതുമായ മനുഷ്യപ്രതിഭകളെ ചരിത്ര ചക്രവാളത്തിൽ നിരത്തുകയുണ്ടായി. ഈ കാലത്തെ പെരിക്ലിയൻ കാലം എന്നാണ് വിളിക്കുന്നത്. ബുദ്ധിപരമായും ഭൗതികമായും ഏതൻസ് ഏറ്റവും ഉയർന്നു നിന്നിരുന്ന സമയമത്രേ ഈ പറഞ്ഞത്. തികഞ്ഞ ഒരു മനുഷ്യ സമൂഹത്തെയും പൂർണ്ണനായ മനുഷ്യനെയും വളർത്തിയെടുക്കുവാൻ ഗ്രീക്കുകാർ ശ്രമിച്ചിരുന്ന കാലം. മാനസികവും ശാരീരികവുമായ രീതിയിൽ പൂർണ്ണതയിലെത്തുവാനുള്ള പരിശ്രമമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സുന്ദരരൂപനും അതേസമയം ചിന്താശീലനുമായ ഒരു വ്യക്തിക്കു വേണ്ടിയാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹോമർ, അതുപോലെ തന്നെ പ്രഗത്ഭരായ അനേകം തത്വചിന്തകന്മാർ നീങ്ങിയിരുന്നത് പൂർണ്ണ മനുഷ്യനെന്ന ഒരു ആശയത്തിലായിരുന്നു. സാർവത്രികനായ ഒരു മനുഷ്യനെന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവരെല്ലാം പരിശ്രമിച്ചിരുന്നത്. മനുഷ്യരുടെ രൂപത്തിലാണ് ഗ്രീക്കുകാർ തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കിയിരുന്നത്. വാസ്തവത്തിൽ അവരുടെ ദേവന്മാർ മനുഷ്യൻ്റെ രൂപനിർമ്മാണം മാത്രമായിരുന്നു, വെറും സങ്കല്പങ്ങൾ. പൗരസ്ത്യ വിജാതീയ മതങ്ങളിൽ നിന്നും ഉത്ഭവിച്ച വിധത്തിലുള്ള ഭയാനകങ്ങളും വൃത്തികെട്ടതുമായ പ്രാതിനിധ്യം അല്ലായിരുന്നു ഗ്രീക്കുകാരുടെ അപ്പോളോയുടെയും വീനസിൻ്റെയും അഥേനയുടെയും ഡയാനയുടെയും മറ്റും അതിഗംഭീരമായ പ്രതിമകൾ. ഗ്രീക്കുകാർ മനുഷ്യൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെയും അടിസ്ഥാന വികാരങ്ങളെയും ദേവപദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. മുൻപ് ഞാൻ പറഞ്ഞത് കൂടാതെ ഗ്രീക്കുകാർക്ക് പാൻ, കുപ്പിഡ്, ബക്കസ്, അഫ്രഡൈറ്റ് എന്നീ ദേവന്മാരും ഉണ്ടായിരുന്നു. അവരുടെ ദേവന്മാരെല്ലാം നല്ല സ്വഭാവങ്ങൾ ഉള്ളവരായിരുന്നില്ല. അവരിൽ ചിലർ പ്രതികാരദാഹത്തോടെ ചുറ്റിത്തിരിഞ്ഞവരായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് അവരുടെ ദേവന്മാർ മനുഷ്യൻ്റെ രൂപനിർമ്മാണമായിരുന്നു എന്നത്രേ. താൻ പിടിച്ചടക്കിയ രാജ്യങ്ങളിലേക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ഗ്രീക്ക് സംസ്കാരവും ഭാഷയും തത്വശാസ്ത്രവും വ്യാപിപ്പിച്ചു. ഗ്രീക്ക് സാർവലോക ഭാഷയായി തീർന്നു. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ വെച്ച് പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ആ പരിഭാഷയെ നാം സെപ്റ്റജന്റ് എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ഏറ്റവും നല്ല തർജ്ജിമകളിൽ ഒന്നത്രേ ഇത്. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം സകല ജനത്തിൻ്റെയും ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഗ്രീക്ക് ഭാഷ ഒരു മാധ്യമമായി പ്രവർത്തിച്ചു. ഒരു ചിന്തയോ വസ്തുതയോ പ്രതിഫലിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. യവന സംസ്കാരവും ഭാഷയും തത്വശാസ്ത്രവും പുരോഗമിച്ചു വന്നിട്ടുള്ളവയിൽ ഏറ്റവും മെച്ചമായിരുന്നെങ്കിൽ തന്നെ മനുഷ്യവർഗത്തെ പൂർണ്ണതയിലെത്തിക്കുന്നതിൽ ഇവ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സാങ്കല്പിക ആദർശ ലോകം ഗ്രീക്കുകാർ കണ്ടില്ല. ആ സ്വർഗീയമായ വയലുകളിൽ അവർ ഒരിക്കലും വന്നില്ല. ആധ്യാത്മിക മേഖലകളെക്കുറിച്ചുള്ള കാഴ്ച അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ലോകം അവരുടെ വീടും കളിസ്ഥലവും പാഠശാലയും പ്രവർത്തനമുറിയും ശവക്കുഴിയുമെല്ലാമായി. ഡോക്ടർ എഫ് ഡബ്ല്യു റോബർട്ട്സൺ ഗ്രീക്കുകാർക്ക് ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. തന്നെ തന്നെ ഒരു ഗ്രീക്കുകാരൻ ഈ ലോകവുമായി എത്രമാത്രം ബന്ധപ്പെടുത്തുന്നുവോ അത്രയധികം അദൃശ്യമായത് അവന് അവ്യക്ത ലോകമാകും. പൗലോസ് ഏതൻസിൽ ചെന്നപ്പോൾ ഗ്രീക്കുകാർ അജ്ഞാനദേവനൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്നതായി കണ്ടു എന്ന് നാം വായിക്കുന്നുവല്ലോ. അതിനുള്ള കാരണം ഈ പറഞ്ഞതാണ്. അവിടെ പൗലോസ് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ ഈ വിഷയത്തിലാണല്ലോ. അതെ, സുവിശേഷം യവനന്മാർക്ക് ഭോഷത്വമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചു. എന്നാൽ ഗ്രീക്ക് ചിന്താഗതിക്കാർക്കും അവൻ എഴുതി. ഭൂതകാലത്ത് അവർ ജാതികളും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. പ്രിയ സുഹൃത്തെ, ഗ്രീക്കുകാരുടെ ചിത്രം ഇതത്രേ. എന്നാൽ തക്ക സമയം വന്നു ചേർന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നും ഈ ദൈവപുത്രൻ അവർക്ക് വേണ്ടി മരിച്ചു എന്നും പൗലോസ് അപ്പോസ്തലൻ അവരോട് പ്രസ്താവിച്ചു. ലോക ജനതയ്ക്കു വേണ്ടി മരിച്ച ആ പൂർണ്ണ മനുഷ്യനെക്കുറിച്ചുള്ള ആഗോള വ്യാപകമായ സുവിശേഷം ലോകവ്യാപകമായ ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമൻ തെരുവുകളിലൂടെ യാത്ര ചെയ്തു. ഇസ്രായേലിയ മതത്തിന് ഒരു പരീക്ഷനെ ഉണ്ടാക്കുവാനും റോമൻ ശക്തിക്ക് ഒരു കൈസറിനെ സൃഷ്ടിക്കുവാനും യവന തത്വശാസ്ത്രത്തിന് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ഒരു ലോക പ്രശസ്തനും അതേസമയം ശിശുവിനെ പോലെ ഹൃദയമുള്ളവനുമായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്രകാരമുള്ള ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയത്. ലൂക്കോസ് യേശുക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായും സാർവത്രിക മനുഷ്യനായും അതേ ഗ്രീക്കുകാർ അന്വേഷിച്ചിരുന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന അതേ വ്യക്തിയായി അവതരിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഏതാനും പ്രത്യേകതകൾ കൂടി നമുക്ക് ഇന്നത്തെ മുഖവരിയിൽ ശ്രദ്ധിക്കാം. ഒന്നാമതായി, സുവിശേഷം സമാവലോകന സുവിശേഷങ്ങളിൽ ഒന്നാണെങ്കിൽ തന്നെ മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട്, ക്രിസ്മസിൻ്റെ ഗാനങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നൽകിയിരിക്കുന്നു. മൂന്ന്, കന്യകയിൽ നിന്നുള്ള യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറ്റ് സുവിശേഷങ്ങളിലേക്കാൾ അധികം വിശദമായി ഡോക്ടർ ലൂക്കോസ് വിവരിച്ചിരിക്കുന്നു. നാല്, ഡോക്ടർ ലൂക്കോസ് 20 അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് 6 വേറെ ഒരു സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതല്ല. അഞ്ചാമതായി, അതുമാത്രമല്ല, ഈ സുവിശേഷത്തിൽ 23 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അവയിൽ 18 വേറെങ്ങും കാണുവാൻ കഴിയുന്നതല്ല. മുടിയനായ പുത്രൻ്റെയും നല്ല ശമര്യാക്കാരൻ്റെയും ഉപമകൾ ഈ 3 സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. 6, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിൻ്റെ എമ്മൗസിലേക്കുള്ള യാത്രയുടെ മാനുഷികമായ വിവരണം ലൂക്കോസ് നൽകുന്നു. പുനരുദ്ധാനത്തിന് ശേഷവും യേശു ഒരു മനുഷ്യനായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനം ആത്മാവിൻ്റെ മാത്രമായിരുന്നില്ല, പിന്നെയോ ശരീരവും ഉയർത്തെഴുന്നേറ്റു എന്ന് ഡോക്ടർ ലൂക്കോസ് വെളിപ്പെടുത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. 7, ഈ സുവിശേഷത്തിൽ വ്യക്തമായൊരു മാനുഷിക സഹാനുഭൂതി നിലനിൽക്കുന്നു. യേശുവിൻ്റെ ശരിയായ മനുഷ്യ സ്വഭാവമാണ് അത് വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം മനുഷ്യരുടെ കഷ്ടതകൾ അടുത്തറിയാവുന്ന ഈ വൈദ്യൻ്റെ സഹാനുഭൂതിയും ഇത് വെളിപ്പെടുത്തുന്നു. ഡോക്ടർ ലൂക്കോസ് വൈദ്യശാസ്ത്രപരമായ വളരെയേറെ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിമനോഹരമായ ഒരു പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഓരോ പുസ്തകം പഠിക്കുമ്പോഴും ഞാനിത് പറയുമെന്ന്. വളരെ സത്യമാണ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷ പഠനം നിങ്ങൾ വളരെയധികം ആസ്വദിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇത് ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.